കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഈ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ച നാട് ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടെ പ്രാർത്ഥനയോടുകൂടും ശ്രദ്ധയോടുകൂടും നമുക്ക് ദൈവസ്നേഹിലായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. പൗലൂസിൻ്റെ ശുശ്രൂഷയെ വിലമതിക്കാത്ത ഒരുപറ്റം ജഡീകന്മാർ ആദിമസഭയിൽ ഉണ്ടായിരുന്നു എന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എങ്കിലും അങ്ങനെ ഒരു കൂട്ടർ എന്ന നിലവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ ഒരു ചേരിയ തിരിവ് സംജാതമായി. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. ചിലർ സ്വയപ്രശംസ്തിക്ക് പ്രശസ്തിക്ക് വേണ്ടിയും മറ്റു ചിലർ സദുദ്ദേശത്തോടെയും ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഈ രണ്ടുവിധ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ താൻ പരാമർശിക്കുന്നത്. ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതും. പിന്നെ എന്ത്, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. 15-ാം 15-ും 17-ും വാക്യം. റോമിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചവർ തെറ്റായ ഉപദേശം പ്രസംഗിച്ചവരെങ്കിലും അവരുടെ ആന്തരിക ലക്ഷ്യം ശരിയായിരുന്നില്ല. ദൈവം പൗലൂസിനെ അത്ഭുതകരമായി ഉപയോഗിച്ചതിലുള്ള അസൂയയും തന്നെ വിലമതിക്കുവാൻ അവർക്കുള്ള വൈമനസ്യവുമാണ് സുവിശേഷീകരണത്തിനായി അവരെ പ്രേരിപ്പിച്ച ശക്തി. പൊതുജനങ്ങളിൽ നിന്നും നിർഭയരായ പ്രസംഗകരെന്ന് പ്രശസ്തി ആർജിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവർ യഹൂദവാദികൾ അഥവാ ന്യായപ്രമാണ തൽപരരാണെന്ന ചിന്ത അവർ ചിലർക്കുണ്ട്. രക്ഷയ്ക്ക് ന്യായപ്രമാണം കൂടെ അനുഷ്ഠിക്കണം എന്ന വാദഗതി ഈ കൂട്ടർ നിലവിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചിരുന്നു. വേറൊരു സുവിശേഷം എന്ന് ഇതിനെ പൗലൂസ് നാമകരണം ചെയ്യുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. താൻ അതിനെ ശക്തിയുക്തം എതിർത്തിരുന്നതിനാൽ ഒരുപക്ഷെ ഇവിടെ പറയുന്ന അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിച്ച വിഭാഗം അവരായിരിക്കില്ല. അസൂയയും പിണക്കവും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ദൈവിക പ്രവർത്തനത്തെ തടയുന്ന പരമശത്രുവാണ്. ഒരേ നിലയിലും തൊഴിലിലും ഉള്ളവർ തമ്മിലാണ് സാധാരണ അസൂയ കണ്ടുവരുന്നത്. പ്രസംഗകന് പ്രസംഗകനോടും വ്യവസായിക്ക് വ്യവസായിയോടും അധ്യാപകന് അധ്യാപകനോടും എന്ന് വേണ്ട എല്ലായിടത്തും ഈ പാപം കൊടികുത്തി വാഴുന്നുണ്ട്. പിണക്കം ശത്രുതയുടെ ലക്ഷണമാണ്. ഇത് സഭകളിൽ വരുത്തി വയ്ക്കുന്ന ദോഷമാണ് ജനം പക്ഷങ്ങളായിട്ട് തിരിയുന്നത്. എവിടെയും അസൂയയും പിണക്കവും ഉണ്ടോ അവിടെ ചേരിതിരിവും ഉണ്ടാവും. വിശുദ്ധന്മാരുടെ നിന്നും ഈ പരമശത്രുവിനെ നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തോട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം. രണ്ടാമതായി, അസൂയാലുക്കുള്ളവർ ശാഠ്യത്താൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന് പൗലൂസ് പറയുന്നു. വാക്യം 17. ശാഠ്യം എന്നതിൽ കക്ഷിവൈരാഗ്യവും സ്വാർത്ഥതയും അടങ്ങിയിരിക്കുന്നു. സ്വന്തം കക്ഷി താല്പര്യം പുലർത്തിയാണ് ഇവരുടെ ലക്ഷ്യം. മതപരമായ രാഷ്ട്രീയമാണ് ഇവിടെ വിഷയം. പൗലൂസിൻ്റെ ബന്ധനങ്ങളിൽ തനിക്ക് ക്ലേശം വരുത്തിയാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവരുടെ വിജയമായി കണ്ടിരിക്കുന്നത്. ഒരുവൻ കഷ്ടതയിലായിരിക്കുമ്പോൾ തനിക്കെതിരായി നടത്തുന്ന വിമർശനവും എതിർ പ്രവർത്തനവും വളരെ വേദനാജനകമാണ്. ഇപ്പോഴത്തെ പൗലൂസിൻ്റെ സ്ഥിതി അതാണെങ്കിലും തൻ്റെ പ്രതികരണം വ്യത്യസ്തമാണ്. തൻ്റെ പതറാത്ത മനസ്സിൽ ധൈര്യമായി പറയുന്നു, ഞാൻ സന്തോഷിക്കും. ആത്മീയൻ പ്രതികൂലങ്ങളുടെ മധ്യേ തൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നവനാണ്. നല്ല മനസ്സോടെ പ്രസംഗിച്ചവൻ പൗലൂസിനെ സ്നേഹിച്ചുകൊണ്ടും തൻ്റെ ബന്ധനങ്ങളെ ആദരിച്ചുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തത്. സുവിശേഷ ഘോഷണത്തിൻ്റെ പിന്നിലെ സദുദ്ദേശത്തെയാണ് ദൈവം മാനിക്കുന്നത്. നാം എന്തു ചെയ്തു എന്നല്ല ദൈവം നോക്കുന്നത്, പ്രത്യുത എന്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ദൈവം നോക്കുന്നത്. അതിനു മാത്രമേ ഭാവിയിൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. സുവിശേഷത്തിൻ്റെ പ്രതിഭാവത്തിന് വേണ്ടി അഥവാ സത്യത്തിനു വേണ്ടി വാദിക്കാനാണ് ദൈവം തന്നെ റോമിലെ കാരാഗ്രഹത്തിൽ എത്തിച്ചതെന്ന ബോധ്യം പൗലൂസിനുണ്ട്. ഈ കാര്യം തൻ്റെ കൂട്ടുപ്രവർത്തകർക്കും വിശ്വാസികൾക്കും ഉത്തമ ബോധ്യം ഉള്ളതിനാൽ അവരും അതേ നിലയിൽ സുവിശേഷത്തിൻ്റെ കാവൽപ്പടവന്മാരായി നിന്ന് പോരാടേണ്ടതാണ്. ഇത് കഴിഞ്ഞ കാലയളവിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ മാത്രം കർത്തവ്യമല്ല. വിശ്വാസം എന്ന പ്രമാണം ദൈവം നമുക്ക് എന്നേക്കുമായി നൽകിയിരിക്കുന്നതിനാൽ അതിനെന്ത് വില കൊടുത്തും മാറ്റം വരാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് നമ്മിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിരിക്കുന്നു. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യം. നാട്യമായിട്ടോ എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് മറ്റൊന്ന് ചെയ്യുകയോ പരമാർത്ഥമായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുകയോ എന്തു തന്നെ ആയാലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികൾ കേൾക്കാനിടയാകുമല്ലോ എന്ന പരമാർത്ഥം ശേഷിക്കുന്നു. അതിനാൽ പൗലൂസിന്റെ സന്തുഷ്ടനാണ്. മറുവശം ക്രിസ്തുവിന്റെ ശരീരമാവുന്ന സഭയിൽ അത് കക്ഷി വഴക്കിന് ഹേതുവാകുന്നതിൽ താൻ ദുഃഖിക്കുന്നു. 19-ാമത്തെ വാക്യം: ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലൂസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ നിരന്തരം സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാം തന്റെ നന്മയ്ക്കായി പരിണമിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ രക്ഷ എന്നത് ആത്മരക്ഷയല്ല, ജയിലിൽ നിന്നുള്ള വിടുതലാണ് വിഷയം. പൗലൂസ് അനുദിനം ശയിച്ചുകൊണ്ടിരുന്ന തന്റെ ഭൗതിക ചുറ്റുപാടുകൾ ആശ്രയം വെക്കാതെ മഹാമനസ്കതയുള്ള ദൈവത്തിലും ശുശ്രൂഷയിൽ തന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിലും ആശ്രയം ഉറച്ചിരിക്കുന്നു എന്നത് പ്രത്യേകം സ്മരണീയമാണ്. 1-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യം: പൗലൂസിന്റെ ചെങ്ങല എല്ലാവർക്കും ക്രിസ്തുവിനെ അറിയുവാൻ മുഖാന്തരമായി തീർന്നു. തന്റെ എതിരാളികൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഇടയായി. എന്നാൽ ഇപ്പോൾ തനിക്ക് നേരിട്ടിരിക്കുന്ന പരീക്ഷണഘട്ടം ക്രിസ്തു മഹിമപ്പെടുവാൻ മുഖാന്തരമായി എന്നത്രേ താൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂവെന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. വളരെയധികം ആത്മാർത്ഥമായ ആകാംക്ഷയോടും പ്രത്യാശയോടും പൗലൂസ് തടവറയിൽ കഴിയുന്നു. ആസന്ന ഭാവിയിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്നല്ല, തന്റെ കർത്താവിന് വേണ്ടി ഏതുവിധം സാക്ഷിയാണ് ആകണം എന്നുള്ളതാണ് തന്നെ ഭരിക്കുന്ന ചിന്ത. ഒരുപക്ഷെ കൈസറുടെ വിധി അനുകൂലമായി എന്ന് വരാം, അല്ല വധശിക്ഷയ്ക്ക് വിധിക്കുകയും താൻ ഒരു രക്തസാക്ഷിയായി തീർന്നുവെന്നും വരാം. മോചനം ലഭിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം തുടരും. ഒരു രക്തസാക്ഷിയായാൽ അത് ക്രിസ്തുവിനെ ബഹുമതിയായിത്തീരും. രണ്ടായാലും ക്രിസ്തു മഹിമപ്പെടണമെന്ന് അപ്പോസ്തലന്റെ ആത്മാർത്ഥമായ ആഗ്രഹം. നാളിതുവരെ ഒരു രംഗത്തും തന്നെ ലജ്ജിപ്പിക്കാതെ പരിശുദ്ധാത്മാവിന്റെ സഹായം പകർന്നു കൊണ്ടിരിക്കുന്ന ദൈവം ഇവിടെയും തന്നെ മാനിക്കുമെന്ന് തന്നെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എപ്രകാരമാണ് ദൈവപുത്രൻ മനുഷ്യജീവിതത്തിൽ മഹത്വപ്പെടുന്നത്? ആകാശവിധാനത്തിൽ മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ ഒരു ദൂരദർശിനിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമേറുകയാണ്. പക്ഷേ ദൂരദർശിനി അവയെ വലുതാക്കി കാണിക്കുകയും നമുക്ക് സമീപം കൊണ്ടുവരികയും ചെയ്യുന്നു. വിശ്വാസിയുടെ ജീവിതം ഒരു കുഴൽ കണ്ണാടിയാണ്. നിസ്സാരനെന്ന് ലോകത്തിന് തോന്നുന്ന ക്രിസ്തുവിനെ അത് വലുതാക്കുകയും വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന എന്ന് തോന്നുന്ന ക്രിസ്തുവിനെ അത് സമീപസ്ഥനാക്കുകയും കാണിക്കുന്നു. തത്തുല്യമായി ഒരു ഭൂതക്കണ്ണാടി വീക്ഷിക്കുക, ചെറുതായ വസ്തുവിനെ അത് വലുതാക്കി കാണിക്കുന്നു. ആത്മീയമായി മങ്ങിയ കാഴ്ചയുള്ളവർക്ക് ക്രിസ്തുവിന്റെ മഹത്വം വലുതായി കാണത്തക്ക വിധം വിശ്വാസി ഒരു ഭൂതക്കണ്ണാടിയായി തീരുവാനാണ് പൗലൂസ് ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ പത്രമാണ് വിശ്വാസി എന്ന് താൻ പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 3:2 വാക്യം: യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവൻ വളരണം, ഞാനോ കുറയണം. ഒരു വിശ്വാസിയുടെ അപകട സന്ധിയിലെ പ്രതികരണമാണ് അവിശ്വാസിയുടെ മുമ്പിൽ ക്രിസ്തുവിനെ വലുതായോ ചെറുതായോ പ്രദർശിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഈ സത്യത്തിന്റെ ഒരു വിശദീകരണമാണ് 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളാണ്. മരണമെന്നാകട്ടെ കൂടുതൽ ലാഭകരവുമാണ്. സ്വാർത്ഥ തൽപരരായ ഒരുപറ്റം സുവിശേഷ പ്രവർത്തകരിൽ നിന്നും പൗലൂസ് തുലോം വിഭിന്നനായിരുന്നു. തന്റെ ജീവിതാനുഭവങ്ങളുടെ ആകത്തുക ക്രിസ്തു മാത്രമായിരുന്നു. തന്റെ പ്രചോദനവും ശക്തിയും പ്രതിഫലവുമായി ക്രിസ്തുവിനെ കണ്ടു. ആ മഹൽ വ്യക്തിയെ സേവിക്കുന്നതും അവനുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നതും അവനെ കൊണ്ട് സംതൃപ്തി അടയുന്നതും അവനെ പ്രത്യാശിക്കുന്നതുമാണ് ജീവിക്കുക എന്ന് പറയുന്നത്. അവനില്ലാതെ ജീവിതമില്ല. പൗലൂസിന്റെ അനുദിന ജീവിതത്തിലെ സകല അനുഭവങ്ങളും ക്രിസ്തുവിന്റെ വ്യക്തി മഹാത്മ്യത്വത്തിന്റെ പ്രദർശനമാണ്. ഇത് എന്റെ പിതാവിന്റെ ലോകമാണ്, ഇവിടെ ജീവിച്ചിരിക്കുന്നതിന്റെ ആകത്തുകയാണ് എന്റെ ജീവിതം. ജീവിതം ഒരു കച്ചവടക്കാരന് ധനവും ഒരടിമയ്ക്ക് അധ്വാനവും കഷ്ടതയും ഒരു തത്വജ്ഞാനിക്ക് വിജ്ഞാനവും ഒരു പടയാളിക്ക് കീർത്തിയും ഒരു ചക്രവർത്തിക്ക് സാമ്രാജ്യവും ആവുന്നു. എന്നാൽ പൗലൂസിനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതം ക്രിസ്തുവാണ്. വീണ്ടും ജനനവും സ്വർഗീയ ദർശനവും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ധനസമ്പാദനവും ഉദ്യോഗം കുടുംബം സുഖലോലുപം സ്ഥാനമാനം ഇതൊക്കെയാണ് അവർക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ലഭിക്കുന്ന വിലയേറിയ അവസരമാണ്. അതിന് ഒരാരംഭവും ലക്ഷ്യവും പ്രവൃത്തിയും അവസാനമുണ്ട്. മരിക്കുന്നത് ലാഭമാണ്. എന്തുകൊണ്ടാണ് മരിക്കുന്നത് ലാഭമായി ഇരിക്കുന്നത്? കാരണം അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള വാതായനമാണ്. ഈ ലോക അധ്വാനത്തിൽ നിന്നുള്ള വിശ്രമമാണ് മരിക്കുക എന്ന ക്രിയയല്ല, മരിക്കുന്നതിൻ്റെ ഫലമാണ് ഇവിടെ പൗലൂസ് പറയുന്നത്. മരിക്കുമ്പോൾ ദേഹി ശരീരം വിട്ടുവെങ്കിലും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. മരണത്താൽ ആസ്തിത്വം ഇല്ലാതാകുകയോ സമ്പൂർണ്ണ നാശം സംഭവിക്കുകയോ ചെയ്യുന്നില്ല. ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രത്യേകതകൾ ഇപ്രകാരം വചനത്തിൽ നിന്നും സംക്ഷേപിച്ച് പറയാം. സമാധാനത്തിലേക്ക് പ്രവേശിച്ചു, നിദ്രയിലേക്ക് പ്രവേശിച്ചു, ആത്മാവിനെ കർത്താവ് കൈയേൽക്കുന്നു, മരിക്കുന്നത് ലാഭമാണ്, വിട്ടുപിരിയുന്നത് അത്യുത്തമാണ്, ദുഃഖിക്കേണ്ട ആവശ്യമില്ല, വിശ്രമമാണ്, ഭാഗ്യമുള്ളതാണ്, നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിത്യജീവിങ്കിലേക്ക് പുനരുത്ഥാനം ചെയ്യും, ഇനി ഒരിക്കലും മരിക്കുകയില്ല. ഇങ്ങനെ അനേക വേദഭാഗങ്ങളിൽ, ലേഖനങ്ങളിലും, വെളിപ്പാട് പുസ്തകങ്ങളിലും ഒക്കെ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പാപത്തിൻ്റെ അനന്തരഫലമായി മരണം സകല മനുഷ്യരിലും പ്രവേശിച്ചിരിക്കുന്നു. ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും ഒരിക്കൽ മരിക്കണമെന്നത് ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം നിശ്ചയമല്ല. ആകയാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരണത്തെക്കുറിച്ച് ബോധവാനാകുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. 22 മുതൽ 24 വരെയുള്ള വാക്യം: ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. രണ്ട് ശക്തമായ സാധ്യതകളുടെ മധ്യേ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ പൗലൂസ് ഞെരുങ്ങുകയാണ്. മരിക്കുന്നത് ലാഭം, അതിപ്പോഴത്തെ കഷ്ടതയിൽ നിന്ന് തടവറയിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനവും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്ന അവസ്ഥയുമാണ്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ ക്രിസ്തുവിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്നതിന് കാരണവുമാണ്. മരിക്കുന്നത് അത്യുത്തമം ആകുന്നതും. അപ്പോൾ തന്നെ ഫിലിപ്പരെ സംബന്ധിച്ചിടത്തോളം താൻ ജീവിച്ചിരുന്ന് പ്രവർത്തിക്കേണ്ടത് ഒരാവശ്യവുമാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം ജീവനായാലും മരണമായാലും ക്രിസ്തുവാണ് അതിൻ്റെ സുപ്രധാന ഘടകം. തൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും സ്വയമായിട്ടുള്ള ഒന്നായിരുന്നില്ല. അതിനാൽ മാനസികമായി താൻ ഞെരുങ്ങുന്നു. മരിക്കുന്നത് അത്യുത്തമാണ്, അത് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കേണ്ടതിനാണ്. എന്നാൽ വ്യക്തിപരമായ ആവശ്യം, ഫിലിപ്പരുടെ ആവശ്യത്തെ പരിഗണിച്ച് തൽക്കാലം ബലിയഴിക്കുവാൻ താൻ ഒരുക്കമാണ്. തൻ്റെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ സഭയുടെയും സുശേഷീകരണത്തിൻ്റെയും ആവശ്യത്തിന് താൻ മുൻതൂക്കം കൊടുക്കുന്നു. സ്വർഗത്തിൽ പോകുന്നത് അല്പകാലത്തേക്ക് താൻ മാറ്റിവെച്ചിട്ട് വിശ്വാസിയുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുവാനാണ് താൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. നശിക്കുന്ന ലോകത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, ശാപഗ്രസ്തനാകുവാൻ അഥവാ നരകത്തിലേക്ക് പോകുവാൻ താൻ തയ്യാറാണ്. എത്ര മഹാനായ ഒരു ആത്മീയ മുന്നണി പ്രവർത്തകൻ! ഇപ്രകാരം ആത്മീയ ദർശനമുള്ള സുവിശേഷകന്മാരെയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. 23-ാമത്തെ വാക്യം: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. മരണം പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ഭയം ജനിപ്പിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥയല്ല, അത് ദേഹി ശരീരത്തെ വിട്ടുപിരിയുന്ന ഒരവസ്ഥയാണ്. വിട്ടുപിരിയുക എന്നതിന് ഒരു നാവികനെ സംബന്ധിച്ച് ഒരു കപ്പൽ നങ്കൂരമെടുത്ത് മറുകരയിലേക്ക് യാത്ര ചെയ്യപ്പെടുക എന്നതാണ് അർത്ഥം. ഈ ലോകം വിട്ടാൽ മറുകരയിൽ മറ്റൊരു ശുഭ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന പ്രത്യാശയാണ് വിശുദ്ധന്മാർക്ക് ഉള്ളത്. സൈന്യത്തെ സംബന്ധിച്ച് തങ്ങളുടെ കൂടാരം മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നർത്ഥമാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണം തൻ്റെ ഭൗതിക കൂടാരത്തിൽ നിന്നും ആത്മാവ് നിത്യകൂടാരമായ സ്വർഗത്തിലേക്ക് മാറുന്ന നിലയെ കാണിക്കുന്നു. ഒരു തടവുകാരനെ സംബന്ധിച്ച് വിട്ടുപിരിയ എന്ന് പറഞ്ഞാൽ തടവറയിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനമാണ്. ദൈവമക്കൾ കഷ്ടതയും രോഗവും ദുഃഖവും നിറഞ്ഞ ശരീരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അമർത്യത്തെ ധരിക്കുകയാണ് മരണത്താൽ സംഭവിക്കുന്നത്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഈ പദത്തിൻ്റെ അർത്ഥം അധ്വാനിക്കുന്ന കാളയുടെ കഴുത്തിൽ നിന്നും നുഖമെടുത്തു മാറ്റി അതിനെ സ്വതന്ത്രമാക്കുക എന്നതാണ്. കർത്താവിൻ്റെ മൃദുവായ നുഖവും ലഘുവായ ചുമടും വഹിക്കുന്ന തൻ്റെ മക്കൾ എന്നേക്കുമായി മരണത്താൽ ഭാരം ഒഴിഞ്ഞവരായിത്തീരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നാം എന്തുമാത്രം ഭാരം വഹിക്കുന്നു, പക്ഷെ നാം വിട്ടുപിരിയുമ്പോൾ അതിനെല്ലാം ശമനം കണ്ടെത്തുന്നു, നമ്മുടെ ശുശ്രൂഷ പൂർത്തിയാകുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 5:8-9 വാക്യത്തിൽ പൗലൂസ് തന്നെ രേഖപ്പെടുത്തുന്നു. പൗലൂസിന് വലിയ ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ പടക്കളത്തിൽ വിശ്രമം എന്തെന്നറിയാതെ മുൻനിരയിൽ നിന്നും സദാ പടപൊരുതിയ ആ ധീരയോദ്ധാവിൻ്റെ ശുഭപ്രതീക്ഷ ഇപ്രകാരമായിരുന്നു. 25-ാമത്തെ വാക്യം: ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. 26-ാമത്തെ വാക്യം, അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുയേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും. മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി തൻ്റെ ന്യായമായ അഭിലാഷങ്ങൾ പോലും ബലിവഴിക്കുവാൻ പൗലൂസ് തയ്യാറായി. ഒരാൾ രക്ഷിക്കപ്പെടുന്നതുകൊണ്ട് മാത്രം തൃപ്തനായി കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല താൻ. പ്രത്യുത അവർ സ്നേഹം, പരിജ്ഞാനം, ഫലദായകത്വം, അനുസരണം, വിശ്വാസം ഇവയിലെല്ലാം അഭിവൃദ്ധിപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മീയമായ മറ്റേത് ഗുണങ്ങളെക്കാളും അയാളുടെ വിശ്വാസമാണ് ദൈവം മാനിക്കുന്നത്. അതാണ് വിശ്വാസിയുടെ സുരക്ഷിതത്വം. ഒരുവൻ വിശ്വാസം വിട്ടുവിഴന്നാൽ ശത്രുവിന് ഏത് നിമിഷവും ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയും. ഒന്ന് തെസ്ലോനിക്കർ 5-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നാം വായിക്കുന്നു, താൻ ജഡത്തിലിരിക്കുകയും ഫിലിപ്പരോട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷ മാത്രമല്ല, പ്രത്യുത വേഗം അവരെ ചെന്ന് മുഖാമുഖമായി കാണാമെന്ന ആന്തരിക വിശ്വാസം തനിക്കുണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. ഇവിടെ അറിയുന്നു എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് ഒരിട സമ്പൂർണമായ അറിവ് എന്നാണ് അർത്ഥം. ദൈവഹിതത്തിൻ്റെ ഇതേപ്പറ്റി തനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നതിൽ രണ്ട് വശമില്ല. റോമിലെ 2 കൊല്ലം നീണ്ടു നിന്ന തടവ് ശിക്ഷയ്ക്ക് ശേഷം താൻ ബന്ധന വിമുക്തനായി തനിക്ക് സ്പെയിനിൽ സുവിശേഷ വേല ചെയ്യണമെന്ന മുൻ അഭിലാഷ പ്രകാരം അവിടെ എത്തി എന്നാണ് ചരിത്രകാരനായ യുസീബിയസിന്റെ രേഖകൾ സാക്ഷ്യം വഹിക്കുന്നത്. ബന്ധന വിമുക്തനായ താൻ ക്രേത്ത, മിലേത്ത്, എഫസോസ്, ഫിലിപ്പിയ, നിക്കോപോലിസ് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച ശേഷം AD 64 നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിലുണ്ടായ അഗ്നിബാധയുടെ സമയം മടങ്ങി റോമിലെത്തിയെന്നും നീറോയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നുമാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം തനിക്ക് ഒരു ഇടക്കാല മോചനം ലഭിച്ചുവെങ്കിൽ ആ സമയത്തായിരിക്കാം ഒരുപക്ഷെ ഇടയലേഖനങ്ങൾ താൻ എഴുതിയതെന്നും പറയപ്പെടുന്നുണ്ട്. പൗലൂസ് ജീവനോടിരിക്കുകയും വീണ്ടും ഫിലിപ്പരെ സന്ദർശിക്കുകയും ചെയ്താൽ ദൈവം തന്നെ ഭദ്രമായി സൂക്ഷിച്ചത് ഓർത്ത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും തങ്ങളോട് ദൈവവചനം അറിയിച്ച വ്യക്തിയെ ഒരു നോക്കുകൂടെ കാണുവാൻ ഇടയായതിൽ അവരുടെ സന്തോഷം കരകഴിഞ്ഞ് ഒഴുകുന്ന നദിക്ക് തുല്യമായി തീരുകയും ചെയ്യും. ലേഖനത്തിൽ 5 പ്രാവശ്യവും പൗലൂസിന്റെ ലേഖനങ്ങൾ മൊത്തം 26 പ്രാവശ്യവും വർദ്ധിക്കുക അല്ലെങ്കിൽ സമൃദ്ധി എന്ന പദം നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായി നമ്മെ ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക് നടത്തിയവരുമായുള്ള കൂട്ടായ്മ ബന്ധം സന്തോഷ അവസരങ്ങളും ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യവുമാണ്. എബ്രായലേഖനം 13-ാമത്തെ 7-ാമത്തെ വാക്യം, ഫിലിപ്പി ലേഖനം 1:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അടുത്തതായിട്ട് ചിന്തിക്കാം. തൻ്റെ ധീരതയും തൻ്റെ സ്ഥിരതയും തൻ്റെ ശക്തമായ പ്രബോധനവുമാണ് നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു കളിസ്ഥലമല്ല, അതൊരു ശക്തമായ യുദ്ധഭൂമിയാണ്. നാം ദൈവഭവനത്തിലെ മക്കൾ എന്ന നിലയിൽ സുവിശേഷത്തിൻ്റെ കൂട്ടായ്മയിൽ സന്തോഷിക്കണം. ശുശ്രൂഷക്കാർ എന്ന നിലയിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിയിൽ പങ്കാളികളാണ്. എന്നാൽ പടയാളികൾ എന്ന നിലയിൽ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾക്ക് അഥവാ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ശത്രുവിൻ്റെ ഏത് കോട്ടകളെയും ഇടിച്ചു നിരത്തുവാൻ പര്യാപ്തമായ ആത്മീക ആയുധങ്ങളാണ്. അവയെ തക്ക സമയത്ത് ഫലപ്രദമായ നിലയിൽ ഉപയോഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നമുക്കത് സാധ്യമല്ല. മാത്രമല്ല സഭയ്ക്കുള്ളിൽ ഗാഢമായ ഐക്യവും വ്യക്തി ജീവിതത്തിൽ ഏകാഗ്രതയും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആത്മീയ പോരാട്ടത്തിലെ വിജയത്തിനും വിശ്വാസത്തിൻ്റെ സംരക്ഷണയ്ക്കും അത്യന്താപേക്ഷിതമായ 3 ഘടകങ്ങൾ പൗലൂസ് ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ.